السلام علیکم ورحمۃ اللہ. اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشہد ان محمدا عبدہ ورسولہ اما بعد فاعوذ باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم الحمد للہ رب العالمین الرحمن الرحیم مالک یوم الدین ایاک نعبد و ایاک نستعین اهدنا الصراط المستقیم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اللہ تعالیٰ کے فضل سے ہم آج کل رمضان کے مبارک مہینے سے
اللہوینے انگرہتال خوش قسمت ہیں نام رمضان دے انگرہی دا ماسا تے لڑے آنے اپول کڑن بھائی کنڈے رکھنے دا برکت مہینے سے فائدہ اٹھائیں گے یہ انگرہی دا ماسا تے لننم فلم اڈکان سادی چور بھاگی وان مارے آنے ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് നോമ്പിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയുമ്പോഴും ഇതിൽ നിന്ന് നല്ലതുപോലെ ഫലമെടുക്കുമ്പോഴുമായിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്കുകൾ, അതായത് റമദാൻ വന്നാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നും നരക കവാടങ്ങൾ അടക്കപ്പെടുമെന്നും ഷെയ്ത്താൻ ബന്ധിക്കപ്പെടുമെന്നുമുള്ളത് തികച്ചും സത്യമാണ്.
بلکہ یہاں مومنین کو مخاطب کیا.
എന്നാൽ എല്ലാവർക്കുമായി സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുമോ? എല്ലാവരുടെയും ശൈത്താനെ ബന്ധിക്കപ്പെടുമോ? നരക കവാടങ്ങൾ എല്ലാവർക്കും വേണ്ടി അടക്കപ്പെടുമോ? തീർച്ചയായും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ വിശ്വാസികളെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ബാഹ്യമായ വിശ്വാസം കൊണ്ടോ, മുസ്ലിം ആയി എന്നതുകൊണ്ടോ, നോമ്പ് നോറ്റു എന്നതുകൊണ്ടോ മാത്രം ഈ അനുഗ്രഹങ്ങൾ മനുഷ്യന് കരസ്ഥമാകുമോ? അല്ലാഹു വിശ്വാസം സ്വീകരിക്കുന്നതോടൊപ്പം സൽപ്രവർത്തനങ്ങൾ ചെയ്യാനും തുടരെ തുടരെ കൽപ്പിച്ചിരിക്കുന്നു. ഏത് മതവിശ്വാസിയാണെങ്കിലും സൽപ്രവർത്തി ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് അല്ലാഹു പറയുന്നു. അതിനാൽ നോമ്പ് നോക്കുകയോ റമദാൻ മാസത്തിലൂടെ കടന്നു പോവുകയോ ചെയ്യുന്നത് മാത്രം മനുഷ്യനെ സ്വർഗാവകാശിയാക്കുകയില്ല. അതോടൊപ്പം ചില കടമകൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്, അത് പൂർത്തിയാക്കണം. ചില നിബന്ധനകളുണ്ട്. അത് പ്രാവർത്തികമാക്കേണ്ടതും അനിവാര്യമാണ്. സൽപ്രവർത്തനത്തിലേക്ക് ശ്രദ്ധയുണ്ടാകേണ്ടതും അനിവാര്യം തന്നെ. അവയെല്ലാം അനുഷ്ഠിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണ്. അല്ലാതെ അത്താഴം കഴിച്ച് വൈകുന്നേരം വരെ ഒന്നും തിന്നാതിരിക്കുകയല്ല നോമ്പ്. ഇങ്ങനെ ഭക്ഷണം നിയന്ത്രിക്കുന്നവർ ലോകത്ത് എത്രയോ പേരുണ്ട്. അവർ കാലത്തും വൈകുന്നേരവും മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. ചില നാമധാരികളായ സന്യാസിമാർ പരിശീലനം നേടിക്കൊണ്ട് ദിവസങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ട്. എന്നാൽ ആരാധനയോ സൽപ്രവൃത്തിയോ ഒന്നും അവരിൽ ഉണ്ടായിരിക്കുകയില്ല. ചിലർ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരായും ലോകത്തുണ്ട്. മറ്റു ചിലർക്ക് ഭക്ഷണം കിട്ടാത്തത് കാരണം ഒരു നേരം മാത്രം ദിവസം ഭക്ഷണം കഴിക്കുന്നവരുമുണ്ട്. ചിലരോട് ഡോക്ടർമാർ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു വിലക്കുന്നു. പകൽ മുഴുവനും ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയിൽ അവർ കഴിച്ചുകൂട്ടുന്നു. ചിലർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഡയറ്റിംഗിന്റെ പേരിൽ പകൽ മുഴുവനും ഭക്ഷണം കഴിക്കാതെ കഴിച്ചുകൂട്ടുന്നു. രണ്ടു ദിവസം മുമ്പ് ഒരു മാതാവ് എന്റെ അടുത്ത് വന്നു. അവർ പറയുന്നു, എന്റെ മകൾ യുവത്വത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആകെ അവളുടെ ചിന്ത തനിക്ക് മെലിയണമെന്നാണ്. ഇക്കാലത്ത് ഈ ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് ഭാരം കുറക്കാനായി പരിശ്രമിക്കുകയാണ്. അങ്ങനെ അവൾ ഭക്ഷണമൊന്നും കഴിക്കാതെ എന്നെ വിഷമത്തിലായിത്തീരിക്കുകയാണ്. ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്, അതും വളരെ കുറച്ച് മാത്രം. ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഏകദേശം 14-15 pounds വരെ ഭാരം അവർ കുറച്ചിരിക്കുന്നു. ഇതാണ് ആ മാതാവിന്റെ ആവലാതി. ഇപ്പോൾ ആ പെൺകുട്ടി കരുതുന്നത്, റമദാൻ മാസം വന്നിരിക്കുന്നു, ഇത് നോമ്പ് കൂടി എടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം റമദാൻ ആയതുകൊണ്ട് ഷെയ്ത്താൻ ബന്ധനസ്ഥനാണ്. അത് കാരണം സൽപ്രവൃത്തി ചെയ്യാനും സാധിക്കും. അതേപോലെ ചിലര് നോമ്പെടുത്ത് കഴിഞ്ഞാൽ പകൽ മുഴുവനും മറ്റൊരു ജോലിയും ചെയ്യാതെ നോമ്പിന് ക്ഷീണം പറ്റാതിരിക്കാൻ കിടന്നുറങ്ങുന്നവരെയും എനിക്കറിയാം. അവർ കരുതുന്നത് നന്മയുടെ പ്രതിഫലം തങ്ങൾക്ക് ലഭിച്ചു എന്നാണ്. റമദാൻ വന്നിരിക്കുന്നു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. ഈ മാസം ഷെയ്ത്താനെ ബന്ധനസ്ഥാനാക്കിയിരിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു, നരക കവാടം അടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോടൊപ്പം സൽപ്രവർത്തികൾ ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ അത്താഴം കഴിക്കുന്നുണ്ടെന്ന പ്രവൃത്തി അള്ളാഹു പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്നത് ശരി തന്നെ. അതേപോലെ വൈകുന്നേരം നോമ്പ് തുറക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം സൽപ്രവർത്തികൾ തന്നെ. ചിലർ ദിവസം മുഴുവനും നോമ്പ് എടുക്കുന്നവരുമുണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. എന്നാൽ നോമ്പ് കൊണ്ട് ലഭിക്കേണ്ട എല്ലാ പ്രതിഫലവും ഇത് മുഖേന ലഭിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഷെയ്ത്താൻ ഇത് മുഖേന ബന്ധിക്കപ്പെടുന്നതാണെന്നും കരുതരുത്. അതുമല്ലെങ്കിൽ സ്വർഗ കവാടങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെട്ടു എന്നും ധരിക്കരുത്. നരകം നിങ്ങൾക്ക് നിഷിദ്ധമാണെന്നും കരുതരുത്. റമദാൻ മാസത്തിൽ ഇതിൽ നിന്നും ഫലമെടുക്കുന്നവർ സൽപ്രവർത്തികൾ കൂടി ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ ഭയം ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്റെ സർവപ്രവർത്തികളും ദൈവപ്രീതിക്കനുഗുണമായി ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിൽ നിന്നും ഫലം കരസ്ഥമാകുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞത്, വിശ്വാസത്തിന്റെ അവസ്ഥയിൽ ആത്മപരിശോധന നടത്തിക്കൊണ്ട് ആരാണോ വ്രതമനുഷ്ഠിക്കുന്നത് അവരുടെ വ്രതമാണ് സ്വീകരിക്കപ്പെടുന്നത്, അവർക്ക് സ്വർഗം സമീപസ്ഥമാക്കപ്പെടുന്നതാണ്, അവരുടെ ഷെയ്ത്താൻ ബന്ധനസ്ഥനാക്കപ്പെടുന്നതാണ്. അതിനാൽ നോമ്പ് നമ്മെ നന്മ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ മുമ്പത്തേക്കാളുപരി ശ്രദ്ധക്ഷണിക്കുന്നതോടൊപ്പം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് കൂടിയായിരിക്കും. അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുന്നതാണ്. ഒരു വിശ്വാസി തന്റെ ആരാധനയുടെ നിലവാരം ഉയർത്താനും പരിശ്രമിക്കുന്നതാണ്. വെറും ഫർളുകൾ മാത്രം അനുഷ്ഠിക്കുന്നത് ശ്രദ്ധിക്കാതെ നഫലുകളിലേക്കും അവന് ശ്രദ്ധയുണ്ടായിരിക്കും. അതും അതർഹിക്കും വിധം അനുഷ്ഠിക്കാൻ ഒരു വിശ്വാസി പരിശ്രമിക്കുന്നതാണ്. സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതിലേക്ക് ധനത്യാഗത്തിലേക്കും ദരിദ്രരുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിലേക്കും അവൻ പൂർണ്ണമായും ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ മാത്രമേ റമദാൻ മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നവനായി അവൻ മാറുകയുള്ളൂ. ധനത്യാഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഒഴിച്ചുള്ള മറ്റു മാസങ്ങളിലും വർഷം മുഴുവനും നിർലോഭമായ രീതിയിൽ ധനത്യാഗം ചെയ്യാറുണ്ടായിരുന്നു. മറ്റുള്ളവരെ വളരെ കൂടുതൽ സഹായിച്ചിരുന്നു. ആർക്കും തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം എത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ റമദാൻ മാസത്തിൽ പറയപ്പെടുന്നത് ശക്തമായ കാറ്റ് വീശുന്ന വേഗത്തിലായിരുന്നു തിരുമേനി ധനം ആവശ്യക്കാർക്ക് വിതരണം ചെയ്തിരുന്നത് എന്നാണ്. ആരാധനയുടെ നിലവാരവും ഈ മാസം അതിന്റെ സീമകളെ ലംഘിച്ചിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനക്ക് പൊതുവിൽ തന്നെ ഒരു സീമയും ഇല്ലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, റമദാൻ വന്നു, അതിലൊന്നും ചെയ്യാതെ എല്ലാം നേടാൻ സാധിക്കും എന്ന് ധരിക്കേണ്ട, നോമ്പെടുത്തു എല്ലാമായി എന്ന് കരുതണ്ട എന്നാണ്. ഇതിൽ നിന്നും എങ്ങനെ ഫലമെടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഒരു റിവായത്തിൽ വരുന്നു, ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് വിശ്വാസവും അതോടൊപ്പം ആത്മപരിശോധനയും നടത്തിക്കൊണ്ട് നോമ്പെടുക്കുക എന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയുന്നു, കളവ് പറയുകയും കളവ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ നിന്നും ആരാണോ വിട്ടു നിൽക്കാത്തത്, അവർ വിശപ്പും ദാഹവും സഹിച്ചു നിൽക്കുന്നത് കൊണ്ട് അള്ളാഹുവിനൊരു ആവശ്യവുമില്ല. അങ്ങനെയുള്ള നോമ്പ് വ്യർത്ഥമാണ്. അതിനാൽ ഷെയ്ത്താൻ ബന്ധനസ്ഥനാണെന്നതിൽ നാം സന്തോഷിച്ചിരുന്നാൽ പോരാ. നോമ്പിന്റെ നിലവാരം ഉയർത്തുകയും അതിന്റെ കടമ നിറവേറ്റാൻ ശ്രമിക്കുകയും വേണ്ടതാണ്. കളവ് പറയുന്നവർക്കും കളവ് പ്രവർത്തിക്കുന്നവർക്കും നോമ്പില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ വചനത്തിൽ ചെറിയ ചെറിയ തിന്മകൾ മുതൽ വലിയ വലിയ തിന്മകളിലേക്ക് വരെ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് ഏതവസ്ഥയിലും സത്യത്തിൽ അടിയുറച്ചു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നാനാതരം തിന്മകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു. സത്യത്തിൽ നിലനിൽക്കുന്നതാണെന്ന് പ്രതിജ്ഞയോടെ ആ വ്യക്തിയുടെ ധാർമ്മികവും ആത്മീയവുമായ എല്ലാ ന്യൂനതകളും ബലഹീനതകളും അകലുകയുണ്ടായി. അള്ളാഹു കളവിനെ ശിർക്കിന് തുല്യമായാണ് പറഞ്ഞത്. അവൻ പറയുന്നു, വജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗല സൂർ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ബിംബങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും കളവിന്റെ മാലിന്യങ്ങളിൽ നിന്നും ദൂരപ്പെടുക. ഇതിന്റെ ഒരർത്ഥം ഇതാണ്, ബിംബാരാധനയിൽ നിന്നും കളവ് പറയുന്നതിൽ നിന്നും വിട്ടു നിൽക്കുക. അതായത് കളവും ഒരു തരത്തിലുള്ള ബിംബമാണ്. അതിനെ ആശ്രയിക്കുന്നവൻ അള്ളാഹുവിനെ ആശ്രയിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നു. അതുകൊണ്ട് കളവ് പറയുന്നതിലൂടെ അള്ളാഹുവിനെയും കൈവിടേണ്ടി വരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുന്നവർക്കും കളവ് പ്രവർത്തിക്കുന്നവർക്കും നോമ്പില്ല എന്ന് പറഞ്ഞതിന് കാരണം, നോമ്പുകാരൻ പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരമാണ് നോമ്പെടുക്കുന്നതെന്നാണ്. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, വിശ്വസിച്ചവരെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക. ഇവിടെ നോമ്പെടുക്കുന്നവർ പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരമാണ് നോമ്പെടുക്കുന്നതെന്നാണ്. എന്നാൽ മറുഭാഗത്ത് ആരുടെ കൽപ്പനപ്രകാരമാണോ നോമ്പെടുക്കുന്നത്, അവന് പകരം കളവിനെ ദൈവമാക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഈ ഇരുനിറം ശരിയല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞത്, അള്ളാഹു പറയുന്നു മനുഷ്യന്റെ മറ്റെല്ലാ പ്രവൃത്തിയും അവന് വേണ്ടിയുള്ളതാണ്, എന്നാൽ നോമ്പ് എനിക്ക് വേണ്ടിയാണ്, ഞാൻ തന്നെ അതിന്റെ പ്രതിഫലമായി തീരുന്നതാണ്. ഒരു കാര്യം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അവന് വേണ്ടി അവന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്നതിനായി ചെയ്യുകയും അതോടൊപ്പം എന്റെ ഈ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു സ്വയമായി തീരുമെന്ന് പ്രതീക്ഷിക്കുകയും, അള്ളാഹു പ്രതിഫലമായി തീരുമ്പോൾ അതിന് അതിരുകളില്ല, എന്നാൽ അതോടൊപ്പം നിത്യജീവിതത്തിൽ കളവിനെ ആശ്രയിക്കുകയും തന്റെ പ്രവർത്തനങ്ങളിൽ കളവിന് പ്രവേശനം നൽകുകയും എന്ന ഇരട്ട നയം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് കളവ് പറയരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, അതനുസരിച്ച് പ്രവർത്തിക്കരുത് എന്നും പറഞ്ഞിരിക്കുന്നു. പ്രവർത്തനപരമായ കളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ പറയുന്നത് പ്രവർത്തിക്കാതിരിക്കലാണ്. നോമ്പിൽ ആരാധനയുടെ നിലവാരം ഉയരണം, നഫലുകളുടെ നിലവാരം ഉയരണം. എന്നാൽ ഇതിനായി പരിശ്രമിക്കുന്നില്ലെങ്കിൽ മുമ്പുള്ള അതേ ജീവിതം തന്നെ തുടരുകയാണെങ്കിൽ ഇതിനാണ് പ്രവർത്തന രാഹിത്യം എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോമ്പുകാരനോട് ആരെങ്കിലും വഴക്കിടാൻ വരികയാണെങ്കിൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറയുക, വഴക്കിന് മറുപടി പറയരുത്. ഇതാണ് നോമ്പിനോടുള്ള കടമ നിറവേറ്റൽ. വഴക്കിടുന്നതിന് അതേ നാണയത്തിൽ മറുപടി നൽകുകയാണെങ്കിൽ ഇത് കളവായി മാറുന്നതാണ്. തന്റെ പ്രവർത്തനത്തിന്റെ കടമ നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ അതും കളവാണ്. മറ്റുള്ളവരുടെ കടമകൾ നിറവേറ്റുന്നില്ലെങ്കിൽ ആ പ്രവർത്തനവും കളവാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ പിണക്കം ദീർഘിച്ചു പോകുകയാണെങ്കിൽ, റമദാൻ വന്നിട്ടും തങ്ങളുടെ പരസ്പര ബന്ധത്തെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, പരസ്പരമുള്ള സ്നേഹം നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നില്ലെങ്കിൽ, ഇത് ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കി അള്ളാഹു തന്നെ തങ്ങളുടെ പ്രതിഫലമായി തീരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, ഞങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടിയാണെന്ന് എത്ര വാചകമടിച്ചാലും അവരുടെ പ്രവർത്തനം അവരെ വ്യാജപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രവർത്തനത്തിലെ കളവിന് വിവിധ വശങ്ങളുണ്ട്. അതിന്റെ ഒരു പാരമ്യത എന്ന് പറയുന്നത് തങ്ങളുടെ ജോലികൾക്കും ഭൗതികമായ ലക്ഷ്യങ്ങൾക്കും തങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾക്കും നോമ്പെടുത്തിട്ടുകൂടി തങ്ങളുടെ ആരാധനകളെക്കാളും ദൈവസ്മരണകളെക്കാളും നഫലുകൾ അനുഷ്ഠിക്കുന്നതിനേക്കാളും വിശുദ്ധ ഖുർആൻ പഠനത്തിനേക്കാളും എല്ലാം ശ്രേഷ്ഠത നൽകുക എന്നതാണ്. ചിലർ തങ്ങളുടെ ഭൗതിക നേട്ടത്തിനായി തങ്ങളുടെ ബിസിനസ്സിൽ കളവ് പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിനേക്കാളും പ്രാധാന്യം കളവിന് അവർ നൽകുന്നു. ചുരുക്കത്തിൽ പ്രവർത്തനപരവും വാചികവുമായ കളവ് ശിർക്കിൽപ്പെട്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെയുള്ളവരുടെ നോമ്പ് വെറും പട്ടിണി മാത്രമാണ്. അള്ളാഹുവിന്റെ പക്കൽ അതിനൊരു പ്രാധാന്യവുമില്ല. റമദാൻ തീർച്ചയായും വിപ്ലവത്തിന് കാരണമാകുന്നത് തന്നെയാണ്. ഇതിൽ ഷെയ്ത്താൻ ബന്ധിക്കപ്പെടുന്നു എന്നതും സത്യമാണ്. സ്വർഗം സമീപസ്ഥമാക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആർക്ക്? തങ്ങളുടെ അവസ്ഥ പവിത്രമാക്കാൻ ശ്രമിക്കുന്നവർക്ക്, തങ്ങളുടെ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുഗുണമാക്കാൻ ശ്രമിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ ഭരണം തങ്ങളിൽ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും പൊറുക്കലും സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ദിനങ്ങളിൽ പല മടങ്ങ് വർദ്ധിക്കുന്നു. അതിൽ നിന്നും കഴിയുന്നത്ര ഫലമെടുക്കുക. തങ്ങളുടെ മനസ്സിലെ പൊഴി ദൈവങ്ങളെയും അറിഞ്ഞും അറിയാതെയും നാം പ്രതിഷ്ഠിക്കുന്ന അള്ളാഹുവല്ലാത്ത ദൈവങ്ങളെയും തച്ചുടച്ച് തകർത്ത് തരിപ്പണമാക്കുക. അപ്പോഴാണ് ഒരു വിപ്ലവം നമ്മൾ ഉണ്ടായിത്തീരുക. അള്ളാഹുവിന്റെ ഭരണം നിലനിർത്താൻ നോമ്പിനോടൊപ്പം ആരാധനയുടെ ഉന്നത നിലവാരം സ്വായത്തമാക്കേണ്ട നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിൽ ചിന്തിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതോടൊപ്പം ഈ ആരാധനകളുടെയും വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെയും സ്വാധീനം നമ്മുടെ സ്വഭാവത്തിലും ബാഹ്യമായ പ്രവർത്തനങ്ങളിലും പ്രകടമാവുകയും വേണം. അപ്പോൾ മാത്രമേ പ്രവർത്തനത്തിന്റെ നേരും നന്മയും കാണാൻ സാധിക്കുകയുള്ളൂ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, എനിക്കിപ്പോൾ നിങ്ങൾ വധിക്കരുതെന്ന് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. കാരണം കടുത്ത ദുഷ്ടനല്ലാത്ത ആരാണ് അന്യായമായി ഒരാളെ കൊല്ലുക? എനിക്ക് പറയാനുള്ളത്, അനീതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യത്തിന്റെ ശിരച്ഛേദം നടത്തരുതെന്നാണ്. ഒരു കുട്ടിയിൽ നിന്നാണെങ്കിൽ പോലും സത്യമാണെങ്കിൽ സ്വീകരിക്കുക. എതിരാളികളിൽ വല്ല സത്യവും കണ്ടാൽ നിങ്ങളുടെ തർക്കങ്ങളെല്ലാം ഉടനടി വെടിയുക. എന്റെ എതിരാളി ആയതുകൊണ്ട് സത്യം പറഞ്ഞാലും സ്വീകരിക്കരുതെന്ന നിലപാട് എടുക്കാൻ പാടില്ല. സത്യമാണെന്ന് മനസ്സിലായാൽ തർക്കിക്കാതെ തെളിവുകൾ നിരത്താതെ പിന്മാറുക, സത്യത്തെ സ്വീകരിക്കുക. പറയുന്നു, സത്യത്തിൽ അടിയുറച്ചു നിൽക്കുക, സത്യസാക്ഷ്യം നൽകുക. അള്ളാഹു പറയുന്നു, ബിംബങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുക, കളവിൽ നിന്നും. അത് ബിംബത്തിൽ നിന്നും കുറഞ്ഞതൊന്നുമല്ല. നിങ്ങളുടെ സത്യത്തിൽ നിന്നും മുഖം തിരിപ്പിക്കുന്ന വസ്തുവാണ് നിങ്ങളുടെ മാർഗത്തിലെ ബിംബം. സത്യസാക്ഷ്യം നൽകുക. അത് നിങ്ങളുടെ പിതാക്കൾക്കെതിരിലോ സഹോദരന്മാർക്കെതിരിലോ സുഹൃത്തുക്കൾക്കെതിരിലോ ആയാലും ശരി, ഒരുവിധ ശത്രുതയും ഇതിന് തടസ്സമാകാതിരിക്കട്ടെ. എന്തു തന്നെയുള്ള ശത്രുതയാണെങ്കിലും നിങ്ങളുടെ സത്യസന്ധതയിൽ അതൊരു തടസ്സമായി നിൽക്കാൻ പാടില്ല. പറയുന്നു, നാവിന്റെ ഉപദ്രവം വളരെ അപകടകരമാണ്. അതുകൊണ്ട് മുത്തഖിയായ ഒരാൾ തന്റെ നാവിനെ വളരെയധികം നിയന്ത്രിക്കുന്നു. തഖ്വക്ക് വിരുദ്ധമായി ഒന്നും അയാളുടെ നാവിൽ നിന്നും വരില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുക. നിങ്ങളുടെ നാവുകൾ നിങ്ങളെ നിയന്ത്രിക്കാതിരിക്കട്ടെ. അതും ഇതും പുലമ്പാതിരിക്കട്ടെ. ഇതാണ് തഖ്വ. റമദാനിൽ ഈ തഖ്വയുടെ മാർഗത്തിൽ ചരിക്കാൻ കഴിയുന്നത്ര പരിശ്രമിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ സാമീപം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. മലർക്കയെ തുറന്നിട്ടിരിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നമുക്ക് എളുപ്പമായി തീരുന്നതുമാണ്. നാം ഓരോരുത്തരും ഒരാത്മ പരിശോധന നടത്തുകയാണെങ്കിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വേദന നിർഭരമായ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഇസാലെ ഔഹാം എന്ന പുസ്തകത്തിൽ തന്റെ അനുയായികൾക്കായി പ്രത്യേകം നൽകിയ ഉപദേശമാണിത്. അതുകൊണ്ട് നമ്മിൽ ഓരോരുത്തരും നീതിയിൽ നിലനിന്നുകൊണ്ട് സത്യത്തെ കളച്ഛേദം ചെയ്യുന്നതിൽ നിന്നും രക്ഷപ്പെട്ടാൽ നമ്മുടെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. സഹോദരന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാകാറുണ്ട്. അതിന്റെ കേസ് ഖസായിൽ വരാറുണ്ട്. അതും അകലുന്നതാണ്. ചുരുങ്ങിയ പക്ഷം അഹമ്മദി സൊസൈറ്റിയിൽ ഇടപാടുകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് സത്യത്തിൽ അടിയുറച്ച് നിൽക്കാത്തത് കൊണ്ടാണ്, തങ്ങളുടെ അഹന്തക്ക് മുൻതൂക്കം നൽകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, നിങ്ങളുടെ സത്യത്തിന്റെ നിലവാരം ഉയർത്തുക. എത്രമാത്രമെന്നാൽ സത്യം ഒരു കുട്ടിയാണ് പറയുന്നതെങ്കിൽ പോലും അത് സ്വീകരിക്കുക. തന്മൂലം പല തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. എന്നെ ചെറിയ കുട്ടിയല്ലേ ഉപദേശിക്കുന്നതെന്നോ, ഇവനാണോ എന്നെ സത്യത്തിലേക്ക് വഴികാട്ടുന്നതെന്നോ, ഈ ദരിദ്രനാണോ എന്നോട് സത്യം പറയുന്നതെന്നോ ഉള്ള അഹങ്കാരത്തിന് തലമുങ്ങിയില്ല. അതിനാൽ സത്യം സ്വീകരിക്കാനും വിനയം അനിവാര്യമാണ്. ഈ വിനയം എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു നന്മയാണ്. സത്യത്തിന്റെ നന്മ കാരണം എന്തെന്തെല്ലാം നന്മകളാണ് പിറവിയെടുക്കുന്നത് നോക്കുക. ഒരു നന്മക്ക് ശേഷം അടുത്ത നന്മ പിറന്നുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളാണ് പിന്നീട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ ഉതകുന്നതായിത്തീരുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് നൽകിയ ഉപദേശത്തിൽ പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും മുഖം തിരിപ്പിക്കുന്ന പ്രവൃത്തി നിങ്ങളുടെ വഴിയിലുള്ള ബിംബമാണ് എന്നാണ്. അതുകൊണ്ട് റമദാനിൽ നിന്നും പൂർണമായും പ്രയോജനമെടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയ്ത്താനെ ബന്ധനസ്ഥനാക്കിയതിൽ നിന്നും, സ്വർഗം തുറക്കപ്പെട്ടതിൽ നിന്നും, നരകം അടക്കപ്പെട്ടതിൽ നിന്നും പൂർണമായും പ്രയോജനമടയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സത്യത്തിന്റെ സ്ഥാനത്തെ ശരിപ്പെടുത്തേണ്ടതായി വരും. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിലേക്കായാൽ മാത്രമേ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തിൽ നിന്നും നമുക്ക് പ്രയോജനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. റമദാന്റെ അനുഗ്രഹം കാരണമായി സ്വർഗത്തിന്റെ കവാടം നിങ്ങൾക്കായി ഞാൻ തുറന്നിട്ടുണ്ടെന്ന് അള്ളാഹു പറഞ്ഞതിൽ നിന്നും ഫലമെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും നിങ്ങളുടെ സത്യത്തിന്റെ നിലവാരം ഉയർത്തുക എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമനുസരിച്ചും പ്രവർത്തിച്ചും നമുക്ക് സ്വർഗത്തിന്റെ അവകാശികളായി തീരാൻ സാധിക്കുകയുള്ളൂ. ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടന്നത് കൊണ്ട് അള്ളാഹുവിന് ഒരാവശ്യവുമില്ല. ഇബാദത്തിന്റെയും നന്മയുടെയും വിവിധ മാർഗങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് പാരിതോഷികം നൽകുക എന്നത് അള്ളാഹുവിന്റെ വലിയ ഒരു ഔദാര്യമാണ്. റമദാൻ മാസത്തിൽ ഈ ഇബാദത്തുകളും നന്മകളും കാരണമായി ഈ പാരിതോഷികങ്ങൾ കരസ്ഥമാക്കാനുള്ള എല്ലാ അതിരുകളെയും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. സമ്മാനങ്ങൾ കരസ്ഥമാക്കാനുള്ള അനന്തമായ മാർഗങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. പറയുന്നു, വരിക, എന്റെ തൃപ്തിയുടെ സ്വർഗത്തിൽ പ്രവേശിക്കുക. എന്നാൽ ഓർക്കുക, ഇതിൽ പ്രവേശിക്കാനായി വാക്കിലും പ്രവൃത്തിയിലും സത്യത്തെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ ലക്ഷ്യത്തെ പിൻപറ്റുകയാണെങ്കിൽ ഇക്കാലത്ത് എല്ലാ വണ്ടികളിലും നാവിഗേറ്റർ ഘടിപ്പിച്ചതുപോലെ ഈ നാവിഗേറ്റർ മുഖേന നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ്. യഥാർത്ഥ സ്ഥാനത്ത് റമദാൻ മുഖേന എത്തിച്ചേരുന്നതാണ്, അല്ലെങ്കിൽ വഴി കാണാതെ അലയുന്നതായിരിക്കും. ഭൗതികമായ നാവിഗേറ്ററിൽ ചിലപ്പോൾ തെറ്റും പറ്റാറുണ്ട്. ശരിയായ രീതിയിൽ എല്ലാം അതിൽ ഫീഡ് ചെയ്യണമെന്നില്ല. പുതിയ റോഡുകൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. രണ്ട് മാർഗങ്ങളിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വഴി മാത്രമാണ് അത് കാണിക്കുക. വളരെയധികം ചുറ്റിക്കറങ്ങേണ്ടതായി വരുന്നു. ചെറിയ വഴികൾ തിരഞ്ഞ് ഇടവഴികളിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ട്രാഫിക്കിന്റെ തടസ്സം നേരിടും. അള്ളാഹുവിലേക്ക് നമ്മുടെ ലക്ഷ്യം ശരിയായി കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മുടെ ലക്ഷ്യം ശരിയാക്കാനായി ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. തങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും സത്യത്തിന്റെ നിലവാരം ഉയർത്തുക. അള്ളാഹുവിന്റെ പ്രീതിയുടെ സ്വർഗത്തിൽ പോകാനായി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ഈ വിഷയം ഞാൻ അല്പം ചുരുങ്ങിയ രീതിയിലാണ് വിവരിച്ചത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അടുത്ത ജുമായിൽ ബാക്കി വിവരിക്കുന്നതാണ്. ചുരുക്കാനുള്ള കാരണം നമ്മുടെ ജമാഅത്തിലെ പഴയകാല സുഹൃത്തിനെ കുറിച്ച് അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വഫാത്താവുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഷബീല അഹമ്മദ് സാഹിബാണ് ഈ വ്യക്തി. പാകിസ്ഥാനിലെ എല്ലാ അഹമ്മദികളും ചുരുങ്ങിയ പക്ഷം ജമാഅത്തിലെ ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തെ അറിയുന്നവരായിരിക്കും. പഴയകാലത്തുള്ളവർ എല്ലാവരും അദ്ദേഹത്തെ അറിയുന്നതാണ്. ഒരു ദീർഘകാലം വക്കീലുൽ അവ്വൽ എന്ന സ്ഥാനം അലങ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ജമാഅത്തിന്റെ ഇപ്പോഴുള്ള സംവിധാനത്തിന്റെ അടിസ്ഥാന ശിലയല്ലെങ്കിലും ഇടക്കുള്ള ശിലയായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഇദ്ദേഹം. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിക്ഷണത്തിൽ വളരാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഇവർ നിസ്വാർത്ഥമായി ജമാഅത്തിന് സേവനം ചെയ്തുകൊണ്ടിരുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഫലങ്ങളിൽ ആദ്യകാല നിസ്വാർത്ഥ സേവകരുടെ വലിയ ഒരു പങ്കുണ്ട്. ഇദ്ദേഹത്തെ കൂടാതെ മറ്റു ചിലരെയും അനുസ്മരിക്കുന്നതാണ്. ബഹുമാന്യനായ ചൗധരി ഷബീൽ അഹമ്മദ് സാഹിബിനെ കുറിച്ച് ചെറിയ രീതിയിൽ വിവരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 22 ജൂലൈ 2012 95 വയസ്സിലാണ് ഇദ്ദേഹം വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ പിതാവ് ഹാഫിസ് അബ്ദുൽ അസീസ് സാഹിബ്, മാതാവ് ഹസ്രത്ത് ആയിഷ ബീഗം സാഹിബ്, രണ്ടുപേരും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിമാരാണ്. ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലത്താണ് ബൈഅത്ത് ചെയ്തത്. ഉപ്പാപ്പ നബി ബക്ഷ് സാഹിബ് ജമ്മുവിലെ ഭൂവുടമസ്ഥനായിരുന്നു. മുസ്ലിങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കാരണം വിക്ടോറിയ രാജ്ഞിയുടെ കാലത്ത് തന്നെ ഹിജ്റത്ത് ചെയ്ത് സിയാൽകോട്ടിൽ വന്നു. ചൗധരി ഷബീൽ സാഹിബിന്റെ പിതാവ് ഉന്നത ധാർമ്മിക ഗുണമുള്ള വ്യക്തിത്വമായിരുന്നു. ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയത് കാരണം തന്റെ പ്രദേശത്ത് അറിയപ്പെടുന്ന ആളായിരുന്നു. കുട്ടികളുടെ തർബിയത്ത് മതപരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ചൗധരി ഷബീൽ അഹമ്മദ് സാഹിബ് പ്രാഥമിക വിദ്യാഭ്യാസം മിഷൻ മീഡിയൽ സ്കൂൾ സിയാൽകോട്ടിൽ നിന്നാണ് കരസ്ഥമാക്കിയത്. 1931 എട്ടാം ക്ലാസ് പാസ്സായി. തുടർന്ന് തർബിയത്തിനായി പിതാവ് അദ്ദേഹത്തെ കാദിയാനിലേക്ക് അയച്ചു. മെട്രിക് തൈലീമുൽ ഇസ്ലാം സ്കൂൾ കാദിയാനിൽ നിന്നും കരസ്ഥമാക്കി. ഖലീഫത്തുൽ മസീഹ് സാനിയുടെ സഹവാസം ലഭിച്ചു. അതിൽ നിന്നും കുറെ ഫലമെടുത്തു. പദ്യപാരായണത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. പല അവസരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി സീറത്തുൻ നബി സമ്മേളനത്തിൽ കാദിയാനിൽ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രസംഗത്തിന് മുമ്പേ പദ്യാലാപനം നടത്തി. മെട്രിക് കഴിഞ്ഞതിന് ശേഷം കാദിയാനിൽ കോളേജ് ഇല്ലാത്തത് കൊണ്ട് സിയാൽകോട്ട് കോളേജിൽ നിന്നും ബി എ പാസ്സായി. കുറച്ചുകാലം കാദിയാനിൽ താമസിച്ചു. തുടർന്ന് ഹസ്രത്ത് മൗലവി ഷേർ അലി സാഹിബിന്റെ ഓഫീസിൽ ജോലി ചെയ്തു. ഹസ്രത്ത് മൗലവി ഷേർ അലി സാഹിബ് ഇംഗ്ലീഷിൽ വിശുദ്ധ ഖുർആൻ തർജ്ജമ തയ്യാറാക്കുന്നതിൽ വ്യാപൃതനായിരുന്നു അക്കാലത്ത്. അദ്ദേഹത്തിന്റെ കൂടെ ടൈപ്പിംഗ് ജോലി ചെയ്യാൻ സാധിച്ചു. ജോലി അന്വേഷിച്ച് ലാഹോരിൽ വന്നു. പത്രപ്രവർത്തന രംഗത്ത് കുറച്ചു കാലം ജോലി ചെയ്തു. നല്ല കവിയും കൂടിയായിരുന്നു. നല്ല ഈണത്തിൽ തന്റെ പദ്യങ്ങൾ ആലപിക്കാറുണ്ടായിരുന്നു.
1940
സംസാരത്തിൽ വളരെ പക്വതയും കഠിനാധ്വാനിയുമായിരുന്നു. നന്മയുടെ ഒരു സമ്മേളിത രൂപമായിരുന്നു. 1940 മിലിട്ടറി അക്കൗണ്ടിന്റെ പരീക്ഷ പാസായി. 11 വർഷം അവിടെ ജോലി ചെയ്തു. 1944 ജോലിക്കിടയിൽ തന്നെ തന്നെ ജമാഅത്തിന് വഖഫ് ചെയ്തിരുന്നു. അതിർത്ത് മുസ്ലിം മഹ്ദി റളിയല്ലാഹു തആല അൻഹു 1950 അദ്ദേഹത്തെ വിളിപ്പിക്കുകയും സ്വന്തം തന്നെ ഇന്റർവ്യൂ നടത്തുകയും ചെയ്തു. തുടർന്ന് ജോലിയിൽ നിന്നും രാജിവെച്ച് റബ്ബയിൽ വന്നു. നായിബ് വക്കീലായും തുടർന്ന് 1960 വക്കീലുൽ മാൽ അവ്വലായി മരണം വരെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 52 വർഷം വക്കീലുൽ മാൽ അവ്വലായി പ്രവർത്തിച്ചു. ഖിലാഫത്തെ സാനിയ മുതൽ ഇതുവരെ സേവനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി. കീഘടകങ്ങളിലും നല്ലപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. റബുബയിൽ ആദ്യത്തെ മുഅ്തമിദ് മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ മർക്കസിയായി പ്രവർത്തിച്ചു. ഖുദ്ദാമുൽ അഹമ്മദിയയുടെ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നായിബ് സദർ സഫേദ മജ്ലിസ് അൻസാറുള്ളായും പ്രവർത്തിച്ചു. റുക്കന ഖുസൂസിയായി ഒരു ദീർഘകാലം പ്രവർത്തിച്ചു. മജ്ലിസ് കാർപർദാസ് മെമ്പറായിരുന്നു. കാസിയുമായിരുന്നു. 1960 ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഹജ്ജ് ബദലിനുള്ള തൗഫീഖ് ലഭിച്ചു. വിവിധ നാടുകളിൽ സന്ദർശനത്തിനായി പോയിരുന്നു. 1965 മുതൽ 1983 വരെ റബുവയിലെ ജൽസയിൽ ദുർരേസമീൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നും പദ്യമാലപിക്കാനുള്ള തൗഫീഖ് ലഭിച്ചുകൊണ്ടിരുന്നു. ഇവിടെ യു കെയിൽ 1986 1998 പദ്യമാലപിക്കാനുള്ള അവസരം ലഭിച്ചു. ഖലീഫത്തുൽ മസീഹ് റാബി ഇദ്ദേഹത്തിന്റെ പദ്യം കേട്ടപ്പോൾ ഒരിക്കൽ പറഞ്ഞു, റബുബയിലും കാദിയാനിലും നടന്നുകൊണ്ടിരിക്കുന്ന പഴയ കാല ജൽസകളെ താങ്കൾ ഈ പദ്യാലാപനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇദ്ദേഹത്തിലുണ്ടായിരുന്ന ഒരു ഗുണം ഇതാണ്, പര്യടനത്തിനായി പോകുമ്പോൾ പ്രൊജക്ടറും സ്ലൈഡ്സുകളും കൂടെ കൊണ്ടുപോകും. അതിൽ കൂടുതൽ വിദേശത്തുള്ള മിഷൻ ഹൗസുകളും പള്ളികളുമെല്ലാം അടങ്ങുന്നതായിരിക്കും. ദീർഘ പ്രസംഗങ്ങളൊന്നും ചെയ്യാതെ ലോകത്ത് നമ്മുടെ മിഷൻ എവിടെ സ്ഥാപിക്കുന്നുവെന്നും സ്കൂളുകളും ആശുപത്രികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നും എല്ലാം കാണിച്ചിരുന്നു. പള്ളികൾ നിർമ്മിക്കുന്നതും അതിൽ കാണിക്കും. ഈ സ്ലൈഡ്സുകൾ കാണിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് തർബീയത്തിന് കാരണമാകുകയും അതോടൊപ്പം അവരുടെ ത്യാഗ മനോഭാവം വർദ്ധിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ഇത് കാണാൻ അഹമ്മദികളും എത്താറുണ്ട്. അങ്ങനെ അഹമ്മദിയ ജമാഅത്ത് ഇസ്ലാമിന് വേണ്ടി ഏത് രീതിയിലുള്ള സേവനമാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് അറിയാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ തബ്ലീഗിനുള്ള അവസരവും ഒരുക്കിയിരുന്നു. നീണ്ട ചർച്ചകൾക്കും സംസാരങ്ങൾക്കും പകരം പ്രൊജക്ടർ മുഖേന തബ്ലീഗിന്റെ കുറെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന് കഴിഞ്ഞിടത്തോളം കാലം ഈ രീതിയിൽ തബ്ലീഗും തർബിയത്തും ചെയ്തുകൊണ്ടിരുന്നു. 2009 ജൽസൽ ഇവിടെ വന്നിരുന്നു. ഖിലാഫത്തെ ജൂബിലിയുടെ കൃതജ്ഞത പ്രകടനത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് ഖലീഫക്ക് ജമാഅത്തിന്റെ പ്രവർത്തനമായി വിനിയോഗിക്കാനുള്ള ഫണ്ട് സമർപ്പിക്കാനുള്ള തൗഫീഖും ഇദ്ദേഹത്തിനാണ് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ ഒരു മകൻ അമേരിക്കയിൽ മുബല്ലിഗാണ്, വഖഫെ സിന്ദഗിയാണ്. മറ്റൊരു മകൻ വഖഫെ സിന്ദഗി റബുവയിലാണ്. റിഷ്ടനാഥയിൽ നായിബ് നാസറാണ്. മൂന്നാമത്തെ മകൻ കുറച്ചു കാലം വഖഫ് ചെയ്തിരുന്നു. ഫസൽ അഹമ്മദ് താഹിർ സാഹിബ് താൽക്കാലിക വഖഫ് ചെയ്ത് ആഫ്രിക്കയിൽ പോയി, പിന്നീട് ഇവിടെ വന്നു. യു കെ ജമാഅത്തിന്റെ സെക്രട്ടറി തായ്ലീമാണ്. 3 ആൺകുട്ടികളാണ് ഇവര്. പെൺകുട്ടികളും ജമാഅത്തുമായി നല്ല ബന്ധത്തിലാണ്. ഭർത്താക്കന്മാരെല്ലാം ജമാഅത്തുമായി നല്ല അടുപ്പത്തിൽ തന്നെ. ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണം, അനഹമ്മദി ബന്ധുക്കളെ തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ തബ്ലീഗ് വിഷയവുമായി ബന്ധപ്പെട്ട മാഗസീനുകളും അവരുടെ പേരിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. സിയാൽകോട്ടിലോ എവിടെയാണെങ്കിലും ബന്ധുക്കളുടെ അഡ്രസ്സുകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അൽഫസലും മറ്റ് മാസികകളും അവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ഓഫീസറുള്ളവരുമായി നല്ല രീതിയിലാണ് ബന്ധപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ജോലിക്കാരൻ പറയുന്നു, ഇദ്ദേഹം പൊതുവിൽ സൈക്കിളിലാണ് ഓഫീസിൽ വരാറുള്ളത്. കൂടുതൽ രോഗിയായപ്പോൾ ഇദ്ദേഹത്തിന് കാറ് അയച്ചു കൊടുക്കണമെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഇതിനു മുമ്പും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഒരിക്കൽ ഇദ്ദേഹത്തെ കൊണ്ടുവരാനായി കാർ അയക്കാൻ വൈകിപ്പോയി. ഇദ്ദേഹം ദേഷ്യം പിടിക്കാതെ അദ്ദേഹത്തിന്റേതായ ശൈലിയിൽ അതിന് മറുപടി നൽകി. പൊതുവിൽ വളരെ മിതഭാഷിയായിരുന്നു, മയത്തോടാണ് സംസാരിക്കാറുള്ളത്. ജോലിക്കാരൻ പറയുന്നു, വണ്ടി വൈകാൻ കാരണം എന്താണെന്ന് ചോദിക്കാതെ ഒരു കവറിൽ അല്പം ബദാം ഇട്ട് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കഴിക്കുക, ഓർമ്മശക്തി വർദ്ധിക്കും. മകൾ പറയുന്നു, വീട്ടിലും കൂടുതൽ ഉപദേശിക്കാതെ തന്റെ പ്രവർത്തന മാതൃകയാണ് കാണിച്ചിരുന്നത്. അത് കണ്ട് ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കും. ചില സന്ദർഭങ്ങളിൽ ഇസ്ലാഹ് വരുത്തുന്നതിനായി നല്ല കഥയും പറഞ്ഞു കേൾപ്പിക്കും. ഇദ്ദേഹത്തിന്റെ ഒരു മകൾ പറയുന്നു, രോഗശയ്യയിലായപ്പോൾ ഈ അവസാന നാളുകളിൽ അദ്ദേഹം പറഞ്ഞു, പദ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എഴുതി വെക്കുക. ഖിദ്മത്തെ ദീൻ കി ഖാതിർ മേരെ മൗലാ, ഖിദ്മത്തെ ദീൻ കി ഖാതിർ മുജേ ഖുർബാൻ കർദേ, വക്ത റുഖ്സത് മേരെ വാസ്തേ വക്ത രാഹത്, വക്ത റുഖ്സത് മേരെ വാസ്തേ ആസാൻ കർദേ, റുഖ്സത്തിക്കോ മേരെ വാസ്തേ സാധാൻ കർദേ. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ അവസാന പദ്യം. മറ്റൊരു ഗുണം, എപ്പോഴും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു. ഹദ്രത്ത് മുസ്ലിമോ റളിയല്ലാഹു തആല അൻഹു ഇദ്ദേഹത്തിന്റെ വഖഫ് സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകിയ ഉപദേശം എല്ലാ വഖഫ് ജന്തുക്കളും ഓർത്തിരിക്കേണ്ടതാണ്. ജമാഅത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഒരു മാതാവ് തന്റെ കുട്ടിയെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നത് പോലെ എപ്പോഴും ഉത്കണ്ഠപ്പെടേണ്ടതാണ്. അദ്ദേഹം ഈ ഉപദേശം ശിരസ വഹിക്കുകയും അത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുകയും ചെയ്തു. രോഗിയായാലും വീട്ടിലെ ജോലികളായാലും ഭാര്യയെ പരിപാലിക്കുന്നതായാലും എല്ലാം മാറ്റിവെച്ച് മതപരമായ കാര്യം വന്നാൽ, പര്യടനത്തിന് പോകേണ്ടി വന്നാൽ, ഭാര്യ രോഗിയാണെങ്കിലും വീട്ടിൽ പ്രസവ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം പറയാറ്, ഞാൻ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിനാണ് പോകുന്നത്, അതുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ അള്ളാഹു നോക്കുന്നതാണ്. ശരിക്കും അള്ളാഹു ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തിരുന്നു. മറ്റൊരു കാര്യം പറയാം, അത് ബാഹ്യമായി നോക്കുമ്പോൾ ചെറിയ കാര്യമാണ്. ഇത് ഇക്കാലത്തുള്ള വഖഫ് ജിന്ദഗികൾക്കും ജമാഅത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും ഭാരവാഹികൾക്കും ഓർത്തിരിക്കേണ്ടതുമാണ്. അദ്ദേഹത്തിന്റെ ഒരു കീഴുദ്യോഗസ്ഥൻ പറയുന്നു, ഓഫീസിലെ കുറെ പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്തതായി അദ്ദേഹം കണ്ടു. അതിൽ ദുർരേസമീൻ എന്ന പുസ്തകം ഉൾപ്പെട്ടിരുന്നു. ദുർരേസമീൻ എടുത്ത് അക്കൗണ്ടന്റിനെ വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എന്റെ സ്വന്തം ദുർരേസമീനാണ്, ഇതിനെയും താങ്കൾ ബൈൻഡ് ചെയ്യിപ്പിച്ചു, ഇതിന് എത്രയാണ് ചെലവ് ആയിട്ടുള്ളത് എന്ന് പറയുക. അക്കൗണ്ടന്റ് പറഞ്ഞു, പുസ്തകങ്ങളെല്ലാം ഒരുമിച്ച് ബൈൻഡ് ചെയ്യിപ്പിച്ചതാണ്, അത് പ്രശ്നമില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അത് പറ്റില്ല, ഇതിന് എത്ര ചെലവാണ് എന്ന് പറയുക. 8-10 രൂപ അതിന് ചെലവായിരുന്നു. അത് അക്കൗണ്ടന്റിനെ ഏൽപ്പിക്കാതെ അദ്ദേഹത്തിന് സ്വസ്ഥത കൈവന്നില്ല. കീഴുദ്യോഗസ്ഥന്മാർ പറയുന്നത്, ഞങ്ങൾക്ക് വിഷമമില്ലാത്ത രീതിയിലാണ് ഞങ്ങളെ ഉപദേശിക്കാറ് എന്നാണ്. ഞങ്ങൾക്ക് വേണ്ട ശിക്ഷണം നൽകിയിരുന്നു. എപ്പോഴും പറയാറുള്ളത് നാം ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, ദീനി സേവനം വളരെ ഇഷ്ടത്തോടും സേവന മനസ്ഥിതിയോടും കൂടി ചെയ്യുക. അതിനു പകരമായി പ്രതിഫലം ഒരിക്കലും ആഗ്രഹിക്കരുത്. അള്ളാഹു ഖിദ്മത്തിനുള്ള തൗഫീഖ് നൽകിയെന്നും അതുകൊണ്ട് നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തണമെന്നും എപ്പോഴും ഓർക്കുക. ഓഫീസിൽ വരുന്ന അതിഥികളെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളരെ ആദരവോടെ സ്വീകരിച്ചിരുന്നു. എപ്പോഴും പറയാറുള്ളത് കേന്ദ്രത്തിൽ വരുന്ന അതിഥികൾ വലിയ പ്രതീക്ഷയുമായാണ് വരുന്നത്. അവരോട് നല്ല രീതിയിൽ ബന്ധപ്പെടണം, കുടിക്കാൻ പാനീയം നൽകണം. തന്റെ ജോലി വിട്ടുകൊണ്ട് അവരിലേക്ക് ശ്രദ്ധിച്ചിരുന്നു. എത്ര സമയം അതിനായി ചെലവഴിക്കേണ്ടി വന്നാലും ഓഫീസ് അടച്ചാൽ തന്നെയും അവരുടെ ജോലി പൂർത്തിയാക്കി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. വല്ല ജോലിയും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവരോട് പറയും, നിങ്ങളെ ഇതിനെക്കുറിച്ച് പിന്നീട് അറിയിക്കുന്നതാണ്. ചന്തയുടെ കണക്ക് നോക്കാനായി വരുന്ന അതിഥികൾ അവരുടെ കണക്ക് കൃത്യമല്ലെങ്കിൽ വളരെ പ്രകോപിതരായി സംസാരിക്കും. സെക്രട്ടറിയും ആളുകൾക്ക് ഇതറിയാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ അടുത്ത് ആരെങ്കിലും ചൂടായി സംസാരിച്ചാലും മിണ്ടാതെ കേട്ടിരിക്കും. അവസാനം വന്നവർ തന്നെ നാണിച്ച് മാപ്പു ചോദിക്കുന്ന അവസ്ഥ വരെ എത്താറുണ്ടായിരുന്നു. ഇതേപോലെ ജോലിക്കാരും കുട്ടികളോടും സദക്ക നൽകണമെന്നും പറയാറുണ്ടായിരുന്നു. ഇത് മുഖേന വിപത്ത് ദൂരപ്പെടുമെന്നും പറയും. ഖലീലുദ്ദീൻ മസീന് കത്തെഴുതാനും പറയും. അദ്ദേഹം തന്റെ ഇൻസ്പെക്ടർമാരോട് പറയാറുള്ളത് ജമാഅത്തുകളിൽ പോയി സ്വന്തമായ വല്ലതും പറയാതെ കാലത്തിന്റെ ഖലീഫയുടെ ശബ്ദമാണ് നിങ്ങൾ എത്തിക്കേണ്ടത്. പുറത്തേക്ക് തന്റെ കീഴിലുള്ളവരെയും ഇൻസ്പെക്ടർമാരെയും അയക്കുമ്പോൾ അവരോട് പറയാറുള്ളത് നിങ്ങൾ കേന്ദ്രത്തിന്റെ പ്രതിനിധികളാണെന്ന് ഓർക്കണം. അതുകൊണ്ട് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും അതിനനുഗുണമായി തീരേണ്ടതാണ്. ചിലപ്പോൾ ഓഫീസിൽ അധികം സമയം കഴിച്ചു കൂട്ടേണ്ടതായി വരും. അപ്പോൾ ഓഫീസ് അടച്ചിട്ടുണ്ടാകും. കൂടെ ജോലി ചെയ്യുന്നവർക്ക് വിഷമം ഉണ്ടായേക്കാം, കാരണം സമയം കഴിഞ്ഞിട്ടും ഇവിടെ ഇരിക്കുകയാണ് എന്ന് ചിന്തിക്കാം. അതുകൊണ്ട് അദ്ദേഹം അവരോട് പറയാറുള്ളത് ഞങ്ങൾ ഇവിടെ കൂടുതൽ ജോലി ചെയ്യുകയാണെന്ന് ചിന്തിക്കരുത്. ഇപ്പോൾ പോയവർ അവരുടെ സമയം പാഴാക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കൂടുതൽ സേവനത്തിനുള്ള തൗഫീഖ് അല്ലാഹു നൽകിയിരിക്കുകയാണ്. ദീനി സേവനത്തെ ഒരു ദൈവിക അനുഗ്രഹമായി കാണുന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണിത്. ഇദ്ദേഹത്തിന്റെ ഒരു കീഴുദ്യോഗസ്ഥൻ പറയുന്നു, 4-5 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാനായി പോയി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നാസർ അഹമ്മദ് എന്ന് പേരുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നെ കാണാൻ വന്നിരുന്നു, താങ്കൾ അദ്ദേഹത്തെ അറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഓഫീസിൽ തന്നെ 4-5 നാസർ അഹമ്മദുകൾ ഉണ്ട്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാസർ അഹമ്മദ് ആരാണെന്ന് താങ്കൾ കണ്ടെത്തണം, എന്നിട്ട് എന്റെ ക്ഷമാപണം അദ്ദേഹത്തെ അറിയിക്കണം. കാരണം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയെന്ന് തെറ്റിദ്ധരിച്ച് കുട്ടികൾ ഞാൻ ഉറങ്ങുകയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് എന്നെ കാണാൻ സാധിച്ചിട്ടില്ല, അദ്ദേഹം തിരിച്ചുപോയി. അതുകൊണ്ട് എന്റെ ക്ഷമാപണം അദ്ദേഹത്തോട് പറയണം, ഞാൻ അപ്പോൾ ഉറങ്ങിയിരുന്നില്ല. ചുരുക്കത്തിൽ ഇത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ നോക്കിയിരുന്നു, കൃത്യമായ സദഖ നൽകിയിരുന്നു. ചുരുങ്ങിയ രീതിയിൽ ഇദ്ദേഹത്തെ ഞാൻ അനുസ്മരിച്ചു. ഞാനും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ എഴുതിയത് അല്പം ചില ഗുണങ്ങളാണ്. എത്രയോ സൽഗുണങ്ങളുടെ ഉടമസ്ഥനാണ് അദ്ദേഹം. അക്ഷീണനായി ഭംഗിയായി ജോലികൾ നിർവഹിച്ചിരുന്നു. ഖിലാഫത്തിനോടും ആത്മാർത്ഥമായി കൂറു പുലർത്തിയിരുന്നു. ചുരുക്കത്തിൽ വളരെ കൂറു പുലർത്തിക്കൊണ്ട് തന്റെ ജോലിയിൽ നിമഗ്നനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കാലത്തിന്റെ ഖലീഫയുടെ സുൽത്താൻ നസീർ ആയിരുന്നു. ഇതുകൂടാതെ ഖലീഫയ്ക്ക് വേണ്ടി കൂടുതലായി ദുആയും ചെയ്തിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തട്ടെ. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ജമാഅത്തിന് എപ്പോഴും ലഭിക്കുമാറാകട്ടെ. ഇദ്ദേഹത്തിനെ കൂടാതെ മറ്റു ജനാസകളും ജുമാക്ക് ശേഷം ഞാൻ നിർവഹിക്കുന്നതാണ്. ഷബീൽ അഹമ്മദ് സാഹിബിന്റെ ജനാസയും ജുമാക്ക് ശേഷം അനുഷ്ഠിക്കുന്നതാണ്. മക്ബൂൽ അഹമ്മദ് സഫർ സാഹിബ് മുറബി സിസരയുടേതാണ് അടുത്തത്. നസാരത്ത് ഇസ്ലാഹ് ഇർഷാദിലായിരുന്നു ഇപ്പോൾ പ്രവർത്തിച്ചിരുന്നത്. കുടൽ രോഗമായിരുന്നു, അത് വഷളാവുകയും ജൂലൈ 25 വഫാത്താവുകയും ചെയ്തു. ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ. കോട്ട് മുഹമ്മദിയാർ ചിനിയോട്ടിൽ താമസിക്കുകയായിരുന്നു. 1997 മുതൽ 2001 വരെ അറബിയിൽ ഉപരിപഠനം നടത്തി. നസാരത്ത് ഇഷാഅത്തിൽ പ്രവർത്തിച്ചു. ജാമിയ അഹമ്മദിയയിൽ അറബി ടീച്ചറായി ജോലി ചെയ്തു. 2007 ഷാമിലേക്ക് പോയി അറബിയിൽ ഡിപ്ലോമ ചെയ്തു. ഹോമിയോപ്പതിയെക്കുറിച്ചും അറിയാമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഇസ്ലാം ഇർഷാദ് മർക്കസിയിൽ നിയമിക്കപ്പെട്ടു. വിജ്ഞാനപ്രിയനായിരുന്നു. ഒരു മുറബിക്ക് വേണ്ടിയുള്ള എല്ലാ ഗുണങ്ങളും ഇദ്ദേഹത്തിൽ സമ്മേളിച്ചിരുന്നു. വഖഫെ സിന്ദഗിയുടെ ഗുണങ്ങളും ഉണ്ടായിരുന്നു. ഹോമിയോപ്പതിയിൽ ഡിപ്ലോമ ചെയ്തിരുന്നു. പാപങ്ങളെ സഹായിച്ചിരുന്നു. അസമയത്ത് വല്ലവരും വന്നാലും മരുന്ന് നൽകും. തന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തട്ടെ. കുട്ടികളുണ്ട്, അവർക്കും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. മൂന്നാമത്തെ ജനാസ മറാജ് സുൽത്താന സാഹിബയുടേതാണ്. ഹക്കീം ബദറുദ്ദീൻ സാഹിബ് ആമിൽ ദർവേഷ് കാദിയാന്റെ ഭാര്യയാണ്. 86 വയസ്സിൽ ജൂലൈ 19 വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ. വളരെ ആത്മാർത്ഥതയോടും ക്ഷമയോടും കൂടി ദർവേഷ് കാലഘട്ടം ഇവർ തരണം ചെയ്തു. സ്കൂൾ ടീച്ചറായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം അധ്യാപനം നടത്തിക്കൊണ്ടിരുന്നു. നല്ല മനസ്സിന്റെ ഉടമയും കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന ധൈര്യവതിയുമായിരുന്നു. കാദിയാൻ ലജ്ന ഇമായില്ലയുടെ ജനറൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിവിധ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ദരിദ്രരായ കുട്ടികളെ തന്റെ വീട്ടിൽ താമസിപ്പിച്ച് പഠിപ്പിച്ചു. അള്ളാഹു ഇവരുടെ പദവികൾ ഉയർത്തട്ടെ. നാലാമത്തെ ജനാസ മറിയം സുൽത്താനയാണ്. ഡോക്ടർ മുഹമ്മദ് അഹമ്മദ് ഖാൻ ഷഹീദ് മർഹൂമിന്റെ ഭാര്യയാണ് ഇവര്. ഇദ്ദേഹത്തിന്റെ ഭർത്താവ് മഹമ്മൂദ് അഹമ്മദ് ഖാൻ സാഹിബ് ടൽ അബ്ദുല്ല കഹാട്ടിൽ ഷഹീദായിരുന്നു. 2012 ജൂലൈ 18 മറിയം സുൽത്താന സാഹിബിയുടെ വഫാത്ത് നടന്നത്. ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ. കഠിനാധ്വാനിയായ മഹദിയായിരുന്നു. ദാവത്ത് ഇല്ലാഹിക്ക് വലിയ താല്പര്യമായിരുന്നു. ത്യാഗം ചെയ്യുന്നവരായിരുന്നു. നല്ല ഉറച്ച തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായിരുന്നു. ഇവരുടെ ധൈര്യത്തിനുള്ള ഒരു ഉദാഹരണം ഭർത്താവിന്റെ മരണസമയത്ത് പ്രകടമായി. ഇദ്ദേഹത്തിന്റെ ഭർത്താവ് ഇവരുടെ ഭർത്താവ് ഡോക്ടർ മഹമ്മൂദ് അഹമ്മദ് ഖാൻ സാഹിബ് കുഹാട്ടിൽ ഷഹീദാക്കപ്പെട്ടു. ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലത്ത് 1957 ഇത് നടന്നത്. മറിയം സുൽത്താന സാഹിബിയുടെ പിതാവിന്റെ പേര് അനായത്തുള്ള അഫ്ഗാനിയായിരുന്നു. അവരുടെ മാതാവ് നിആയത്തുള്ള അഫ്ഗാനിയും അഫ്ഗാനിയിലൂടെയാണ് അവരുടെ കുടുംബത്തിൽ ജമാഅത്ത് വന്നത്. അവർ ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരുന്നു. അനായത്തുള്ള സാഹിബ് അഫ്ഗാനിയുടെ ബന്ധം അഫ്ഗാനിസ്ഥാനിലെ ഹോസ്തുമായിട്ടായിരുന്നു. സായിസാദ അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ ശിഷ്യരിൽ പെട്ട ഒരാളായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്നും കാദിയാനിൽ മാറി താമസിച്ചു. അങ്ങനെ ഇവിടെ ഖലീഫത്തുൽ മസീഹ് അവ്വലിന് ബൈഅത്ത് ചെയ്തു. മറിയം സുൽത്താന സാഹിബ ജന്മന അഹമ്മദിയാണ്. 1949 ഡോക്ടർ മഹമ്മൂദ് അഹമ്മദ് ഖാൻ സാഹിബുമായി വിവാഹം നടന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ബോഡിഗാർഡിന്റെ മകനായിരുന്നു. ഇവർ പിന്നീട് ഗുവാഹട്ടിയിലേക്ക് സ്ഥലം മാറി. അവിടെ ഒരു മൗലവി വന്ന് പറഞ്ഞു, ഒരാൾ രോഗിയാണ് എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി വെടിവെച്ച് ഷഹീദാക്കി. അദ്ദേഹത്തിന്റെ ജനാസ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ മറ്റാരും അഹമ്മദി ഉണ്ടായിരുന്നില്ല. അഹമ്മദികളുടെ ഒറ്റ വീടും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവരുടെ വീട് മാത്രം, ചെറിയ കുട്ടികളാണ് കൂടെയുള്ളത്. ഭർത്താവ് മൂസിയായിരുന്നു. മയ്യത്ത് വീട്ടിൽ കിടക്കുന്നു. ചെറിയ കുട്ടികളാണെങ്കിൽ കരയുന്നു. സഹായിക്കാൻ ആരുമില്ല. അഭിപ്രായം പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. കമ്മ്യൂണിക്കേഷന്റെ സംവിധാനവുമില്ല. ഫോണും ഇല്ല. എന്റെ ഭർത്താവ് മൂസിയായതുകൊണ്ട് റബ്ബയെ കൊണ്ടുപോകണം എന്ന് അവർക്കറിയാമായിരുന്നു. ഏതായാലും സധൈര്യം ഒരു ട്രക്ക് വാടകക്കെടുത്ത് അതിൽ മയ്യത്ത് വെച്ചു. കുട്ടികളെയും ഇരുത്തി നഹ്ലയിൽ എത്തി. അവിടെയാണ് അക്കാലത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അവിടെ ജനാ നമസ്കരിപ്പിച്ചു. തുടർന്ന് റബ്ബയിൽ കൊണ്ടുപോയി കുട്ടികളെ നല്ല പ്രയാസപ്പെട്ട് തർബിയത്ത് നൽകി, പോറ്റി വളർത്തി, അവരെ പഠിപ്പിച്ചു. കുട്ടികളെ നല്ല ശിക്ഷണത്തിൽ വളർത്തുന്നതിനായി ആ ചുറ്റുപാടിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അല്ലാഹ് ഇവരും ഇവരുടെ സന്താനങ്ങളിൽ നിന്നും അഹമ്മദിയത്തിന്റെ സേവകരെ ഉണ്ടാക്കട്ടെ. അഹമ്മദിയത്തുമായി ആത്മാർത്ഥ ബന്ധപ്പെടുന്നവരിൽ ഇവരെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹ് ഇവരുടെയും പദവി ഉയർത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ജുമാ നമസ്കാരത്തിന് ശേഷം ഇവരുടെ എല്ലാവരുടെയും ജനാസ കായി നമസ്കരിപ്പിക്കുന്നതാണ്.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَدُعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ